ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നട്ടുച്ചയ്ക്ക് ഞാൻ ഇരുട്ട് കാണുന്നു എന്നെഴുതിയത് കവി സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിന് അങ്ങനെ എഴുതേണ്ടി വന്നത് ജനാധിപത്യത്തിന് അതിന്റെ ജാഗ്രത നഷ്ടപ്പെട്ടതുകൊണ്ടുകൂടിയാണ്. അതേ സച്ചിദാനന്ദൻ തന്നെയാണ് ഇങ്ങനെയും എഴുതിയത്. സ്വാതന്ത്ര്യം നൊന്തുപെറ്റ കുഞ്ഞിനെ പൊരിച്ചു തിന്നുന്ന അമ്മയുടെ അലമുറയിടുന്ന ഉദരമായി മാറുമ്പോൾ, നീതി സത്യം പറയുന്ന ഹൃദയം തുളയ്ക്കുന്ന വെടിയുണ്ടയായി മാറുമ്പോൾ മണിമുഴങ്ങുന്നു. പള്ളിയും പള്ളിക്കൂടവും ന്യായക്കോടതിയും നിയമസഭയും നേരുമറയ്ക്കുന്ന മതിലുകൾ ഉയർത്തുമ്പോൾ മണിമുഴങ്ങുന്നു. അങ്ങനെ മണിമുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം സന്ദർഭങ്ങളിൽ നമ്മൾ കവിയെ ഓർക്കും. ഇത്തരം കവിതകളെയും സിനിമാ കൊട്ടകകളിൽ സിനിമ തുടങ്ങും മുമ്പ് കേൾക്കുന്ന പുകവലി വിരുദ്ധ പരസ്യത്തിലെ വാചകത്തിന് സമാനമായി, അതായത് ഈ നഗരത്തിനിതെന്തുപറ്റി, ചിലയിടത്ത് പുക ചിലയിടത്ത് ചാരം എന്നതുപോലെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്നുണർന്ന് ചോദിക്കും നമ്മുടെ ജനാധിപത്യത്തിനിതെന്തുപറ്റി എന്ന്. നീതി സത്യം പറയുന്ന ഹൃദയം തുളയ്ക്കുന്ന വെടിയുണ്ടയായി മാറുന്നുവല്ലോ, ന്യായക്കോടതികൾ നേരുമറയ്ക്കുന്ന മതിലുകൾ ഉയർത്തുന്നുവല്ലോ എന്ന് പരിഭവിക്കും. അപ്പോഴതാ ന്യായക്കോടതിയിൽ നിന്ന്, ന്യായാധിപനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയാകർഷിക്കാൻ ശബ്ദമുയരുന്നു. മേശപ്പുറത്ത് ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗാവൽ എന്ന ചുറ്റിക കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു. ശ്രദ്ധിക്കൂ, ന്യായാധിപൻ പറയുന്നു, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. വളരുന്ന അധികാരപ്രമത്തതയ്ക്കെതിരെ ഒരു ചൂണ്ടുവിരൽ നീണ്ടു നീണ്ടു വരുമെന്നും, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവരെ അടക്കം, കാരുണ്യത്തെ കശാപ്പ് ചെയ്യുന്നവരെ അടക്കം ആ ചൂണ്ടുവിരലിൽ കോർക്കുമെന്നും സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് ആ ഗാവൽ ശബ്ദമുയരുന്നത്, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന്. അതിന്നലെയും കേട്ടു, കോൺഗ്രസ് പാർട്ടിക്കെതിരായ കോവിഡ് ടൂൾ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ, കേസ് ദേശീയ കുറ്റാന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്ന പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതിയിലെത്തിയപ്പോൾ കോടതി അത് തള്ളി. രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തെന്ന് തെളിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ പറഞ്ഞത്. എന്നാൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരന് ടൂൾ കിറ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിലേക്ക് നോക്കേണ്ട എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഹർജിയിൽ കടുത്ത അതൃപ്തിയായിരുന്നു ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പ്രകടിപ്പിച്ചത്. ഇത്തരം നിസ്സാരമായ ഹർജികൾ കേൾക്കാൻ കോടതിക്ക് സാധിക്കില്ല, വില കുറഞ്ഞ ഹർജികൾക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇനിയാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു പരാമർശമുയർന്നത്. കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്നു എന്നായിരുന്നു ഹർജിക്കാരനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ ശശാങ്ക് ശങ്കർ ഝാ ചൂണ്ടിക്കാട്ടിയത്. സിംഗപ്പൂർ വകഭേദമെന്ന പ്രയോഗം സിംഗപ്പൂർ വിലക്കിയിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ കോടതി ജസ്റ്റിസ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന കാര്യം താങ്കൾക്കറിയില്ലേ എന്നായിരുന്നു. ആഹാ, സിംഗപ്പൂരിൽ എന്ത് നടക്കും, അതുപോലെയല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കാര്യം എന്ന് ന്യായാധിപൻ ഉറക്കെ ഉറക്കെ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാദർ സ്റ്റാൻ സ്വാമി കസ്റ്റഡിയിൽ മരിച്ച വിവരം പുറത്തുവരുന്നത്. മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറയുന്ന, ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നീതിന്യായ സംവിധാനം ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കുമോ? 84-കാരനും വാദരോഗിയുമായ സ്വാമിയെ റാഞ്ചിയിലെ വസതിയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീമ കൊറേഗാവ് സംഘർഷത്തിലെ ഗൂഢാലോചന കേസിൽപ്പെടുത്തിയാണ്. ചോദ്യം ചെയ്യാൻ ഒരു ദിവസം പോലും കസ്റ്റഡിയിൽ വാങ്ങാതെ ജയിലിലടയ്ക്കുകയായിരുന്നു. വാദരോഗവും കൈവിറയിലും ഉള്ളതിനാൽ ഭക്ഷണം കഴിക്കാൻ ഒരു സ്പൂണിനും വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോക്കും വേണ്ടി അദ്ദേഹം നീതിപീഠത്തോട് അപേക്ഷിച്ചു. സ്പൂൺ ലഭ്യമാക്കിയാൽ അദ്ദേഹത്തിന് ഭക്ഷണം സഹതടവുകാർക്ക് കോരിക്കൊടുക്കാമല്ലോ. NIA കോടതി NIAയോട് മറുപടി ചോദിച്ചപ്പോൾ 20 ദിവസത്തെ സമയമാണ് ചോദിച്ചത്. വെള്ളം എടുത്തു കുടിക്കാൻ കഴിയാത്ത ഒരു തടവുകാരൻ ഒരു സ്ട്രോ ആവശ്യപ്പെട്ടിട്ട് മറുപടിക്ക് 20 ദിവസത്തെ സമയം ചോദിക്കുകയും അത്രയും ദിവസം കഴിഞ്ഞ് അത് അനുവദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി അപകീർത്തിയുണ്ടാക്കാനിടയാക്കി. ഭീമ കൊറേഗാവ് കേസിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് കോടതി ഇനി പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ. അതെന്തായാലും UAPA നിയമത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തരവകുപ്പ് പുനർചിന്തനം ഉടൻ നടത്തണം. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവർക്കെതിരെ ആ വകുപ്പ് ചുമത്തണമെന്ന സർക്കാർ നിലപാട് ആരും ചോദ്യം ചെയ്യുന്നില്ല, അത് യുക്തിഭദ്രമാണ്. എന്നാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് സംബന്ധിച്ച് അടുത്തയിടെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയും അടിസ്ഥാനപരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ മറവിൽ ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നടപടി നൽകണം. എന്നാൽ രാഷ്ട്രീയമായോ മറ്റെന്തെങ്കിലും കാരണത്താലോ അത് ദുരുപയോഗിക്കപ്പെടുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും, മനുഷ്യാവകാശങ്ങളെ തകർക്കും. സ്റ്റാൻസ്വാമിയെയും മറ്റു നാലുപേരെയും ഭീമ കൊറേഗാവ് സംഭവത്തിന്റെ ഗൂഢാലോചന കേസിൽ UAPA ചുമത്തി ജയിലിലടച്ചപ്പോൾ ഉയർന്നുവന്ന വിമർശനങ്ങളും തെളിവുകളും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അവഗണിക്കുകയായിരുന്നു. എന്തുകൊണ്ട് 84 വയസ്സുള്ള സ്വയം ഭക്ഷണം എടുത്തു കഴിക്കാൻ പോലുമാകാത്ത ഒരാളുടെ ജാമ്യാപേക്ഷ കോവിഡ് കാലമായിട്ട് പോലും നിരന്തരം സർക്കാർ എതിർത്തത്? തടവുകാർക്ക് പരമാവധി പരോൾ നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചതും എന്തുകൊണ്ടാണ് നടപ്പാക്കപ്പെടാത്തത്? ഫാദർ സ്റ്റാൻസ്വാമിക്ക് ജാമ്യം ലഭിച്ചില്ല. രോഗമൂർച്ഛിച്ച് അതിഗുരുതരാവസ്ഥയിലായപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ അത് നടപ്പാക്കാൻ എടുത്തത് 10 ദിവസമാണ്. കോവിഡ് അനന്തര രോഗത്താലാണ് മരിച്ചതെങ്കിലും കസ്റ്റഡി മരണത്തിന് തുല്യമായ സ്ഥിതി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ കോടതികളുടെ നിർദ്ദേശം പോലും പോലീസ് അവഗണിക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് ആവർത്തിക്കുന്നു. അതാ വീണ്ടും ആ വരികൾ. നട്ടുച്ചയ്ക്ക് ഞാൻ ഇരുട്ട് കാണുന്നു. സ്വാതന്ത്ര്യം നൊന്തുപെറ്റ കുഞ്ഞിനെ പൊരിച്ചു തിന്നുന്ന അമ്മയുടെ അലമുറയിടുന്ന ഉദരമായി മാറുമ്പോൾ നീതി സത്യം പറയുന്ന ഹൃദയം തുളയ്ക്കുന്ന വെടിയുണ്ടയായി മാറുന്നു. പള്ളിയും പള്ളിക്കൂടവും ന്യായക്കോടതിയും നിയമസഭയും നേരുമറയ്ക്കുന്ന മതിലുകൾ ഉയർത്തുന്നു.